ഇനി ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷറഹിലേക്ക് വരിക. അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ള വിശദീകരണമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മത്തിന് ഇന്ന മിൻ തമാമിൽ ഇജ്തിമാഇ അസ്മഅ വത്ത ലിമൻ തഅമ്മർ അലൈന വലവ കാന അബ്ദൻ ഹബശിയൻ ഫബയ്യൻ അല്ലാഹു ഹാദ ബയാനൻ ഷാഫിയൻ കാഫിയൻ ബിവുജൂഹി മിൻ അൻവാഇൽ ബയാനി ശറഅൻ വഖദറ ثم صار هذا الاصل لا يعرف عند اكثر من يدعي العلم فكيف العمل به ده മൂന്നാമത്തെ അസ്ല. ഇനി ഇതിനെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ള വിശദീകരണം അദ്ദേഹം പറയണം. അപ്പൊ PDF-ൽ അത് നമുക്ക് കിട്ടും. അദ്ദേഹം പറയണം, ذكر المؤلف رحمه الله تعالى ان من تمام الاجتماع السمع والطاعه. ഇവിടെ മുഅല്ലിഫ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചിരുന്നത് ഇജ്തിമാഇന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് സംഉം തോഅത്തും എന്നുള്ളതാണ്. മുഅല്ലിഫ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷൈഖുൽഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. ആർക്കാണ് സംഉം തോഅത്തും? ലിവുലാത്തിൽ അംരി, ഭരണാധികാരികൾക്ക്. ബിംതിസാലിമാ ഉമിറൂ ബിഹി വതർക്കിമാ നുഹൂ അൻഹു, അവരെന്താണോ കൽപ്പിക്കുന്നത് അതനുസരിക്കുകയും അവരെന്താണോ വിരോധിക്കുന്നത് അത് ഒഴിവാക്കുകയും ചെയ്യുക, അങ്ങനെ അവർക്ക് സമയം തോത്തും കൊടുക്കുക എന്നുള്ളത് ഇജ്തിമാഇന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇവിടെ മുഅല്ലിഫ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചിരുന്നത്. വലവ് കാന മൻ തഅമ്മർ അലൈന അബ്ദൻ ഹബശിയൻ, നമുക്ക് നേതാവായിട്ട് വരുന്നത് ഒരു നീഗ്രോ അടിമയാണെങ്കിൽ പോലും അവർക്ക് സമയം തോത്തും കൊടുക്കണം, അത് ഇജ്തിമാഇന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് മുഅല്ലിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ വിശദീകരണം തുടങ്ങാണ്. അമ്മാ ബയാനുഹു ഷറഅൻ, ഷറഇ ആയിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, ഷറഇ ആയിട്ടും ഖദരി ആയിട്ടും അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഷറഇ ആയിട്ട് ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഫീ കിതാബില്ലാഹി തആല വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ അസൽ ഷറഇ ആയിട്ടും ഖദരി ആയിട്ടും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന്, അള്ളാഹുവിന്റെ കിതാബിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, അവന്റെ പ്രവാചകന്റെ സുന്നത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷറഇ ആയിട്ട് അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഫമിൻ ബയാനിഹി ഫി കിതാബില്ലാഹി തആല ഖൗലുഹു തആല, അപ്പൊ അള്ളാഹു അവന്റെ കിതാബിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ബയാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് അള്ളാഹുവിന്റെ ഈ ഖൗല്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹു വഅത്തിഉ റസൂല വഉലിൽ അംരി മിൻകും. നേരത്തെ നമ്മൾ ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. നിസായിൽ 59-ാമത്തെ ആയത്ത്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം, നിങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളെയും ഉലിൽ അംറിനെയും അനുസരിക്കണം. വഖൗലുഹു 2-ാമത്തെ ആയത്ത്, വഅത്തിഉ അല്ലാഹ വറസൂല വലാ തനാസഉ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്. ഫതഫ്ഷലു, നിങ്ങൾ ഭിന്നിച്ചാൽ എന്താവും? നിങ്ങൾ വീരുക്കളാവും, നിങ്ങൾ ദുർബലരായിത്തീരും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ ശക്തി ചോർന്നു പോകും, നിങ്ങളുടെ ശക്തി ഇല്ലാതായിത്തീരും. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, തീർച്ചയായും അള്ളാഹു സ്വാബിരീങ്ങളോടൊപ്പമാണ്. അൻഫാലിലെ 46-ാമത്തെ ആയത്ത്, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞതാണെങ്കിലും അദ്ദേഹം ഈ തെളിവ് ഉദ്ധരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ എന്താവും? നിങ്ങൾ ദുർബലരായിത്തീരും, ഭീരുക്കളായിത്തീരും, നിങ്ങളുടെ ശക്തി ദുർബലമായി പോകും. 3-ാമത്തെ ആയത്ത്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങളെല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിന്റെ ഹബില് മുറുകെ പിടിക്കണം, നിങ്ങൾ ഒരിക്കലും എന്തു ചെയ്യരുത്, നിങ്ങൾ ഭിന്നിക്കരുത്. ആലിമ്രാനിലെ 103-ാമത്തെ ആയത്ത്. ഈ മൂന്ന് ആയത്തുകളാണ് അദ്ദേഹം ഇതിന് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തുകളൊക്കെ നമ്മൾ ഹിഫ്ലാക്കേണ്ട ആയത്തുകളാണ്. അപ്പൊ ഭരണാധികാരികൾ അനുസരിക്കണം, ആ വിഷയത്തിൽ ഭിന്നിപ്പുണ്ടാകരുത്, അത് ഐക്യത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്നുള്ളതിന് ഷൈഖുൽഇസ്ലാമിന്റെ ഈ 3-ാമത്തെ അസലിനെ വിശദീകരിച്ചിട്ട് ഈ 3 ആയത്തുകൾ ആദി ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവായിട്ട് കൊണ്ടുവന്നു. ഈ 3 ആയത്തുകൾ വമിൻ ബയാനിഹി ഫി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവ ഖുർആനിൽ വന്നത് പറഞ്ഞു, ഇനി സുന്നത്തിൽ വന്നത് വിശദീകരിക്കുകയാണ്. റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഇതിനെക്കുറിച്ച് ബയാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, മാ സബത ഫി സ്വഹീഹൈൻ മിൻ ഹദീസി ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു, അതിൽ 1-ാമത്തെ ഹദീസായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഖാല, അദ്ദേഹം പറയാണ്, ബയഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലസ്സമഇ വത്തഅ, ഇതിൽ ഹദീസിൽ നിന്ന് ചില വിശദീകരണ ഹദീസിന്റെ ചില പദങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹദീസിൽ നോക്കിയിട്ടാണ് അത് വായിക്കുന്നത്. അത് നമുക്ക് റഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവലംബിക്കുന്ന കിതാബിൻ്റെ അവസാന ഭാഗത്ത് ചില ഷർഹകളിൽ അതിൻ്റെ ബാബ് കൊടുത്തിട്ടുണ്ട്, ചില ഷർഹകളിൽ ഹദീസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹദീസിൻ്റെ നമ്പർ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഹദീസിൻ്റെ ഓരോ പദങ്ങളും പരിശോധിച്ചിട്ട് ഏത് ഭാഗമാണ് ശരി എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ ഞാൻ വായിക്കുന്നത് ഹദീസിലുള്ളതാണ്. ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിനെ സംബന്ധിച്ച് ബയാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ആ ഹദീസിലുള്ളത്? അദ്ദേഹം പറയണം, ആര്, ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു പറയണം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബയ്യത്ത് ചെയ്തു. ഫഖാല ഫീമാ അഖദ അലൈന, അദ്ദേഹം ഞങ്ങളോട് ആ കരാർ ചെയ്തിട്ടുള്ള ബയ്യത്തുകളിൽ പെട്ടതാണെന്ത്? അൻ ബായ അനാ അലസ്സംഇ വത്തുആ, ഒന്നാമത്തേതായിട്ട് പറഞ്ഞത് എന്താണ്? സംഉം തവത്തും, ഭരണാധികാരികൾക്ക് കൊടുക്കേണ്ട സംഉം തവത്തും, അത് ഞങ്ങൾ റസൂലുള്ളാഹിനോട് ബയ്യത്ത് ചെയ്തു. അത് ഏതെല്ലാം സന്ദർഭങ്ങളിൽ? ഫി മൻഷത്തിന വ മക്റഹിന, ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന സന്ദർഭങ്ങളിലും അതേപോലെ തന്നെ അനിഷ്ടകരമായ കാര്യങ്ങളിലും, വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, അത്തരത്തിലുള്ള വിഷയങ്ങളാണെങ്കിലും ശരി. അപ്പോൾ സന്തോഷമുണ്ടാകുന്ന അത്തരത്തിലുള്ള അവസ്ഥകളിലും അതേപോലെ തന്നെ വെറുപ്പുള്ള അവസ്ഥകളിലാണെങ്കിലും, അപ്പോൾ ഏത് വിഷയങ്ങളിലാണെങ്കിലും എന്ത് ചെയ്യുക? ഭരണാധികാരികൾക്ക് സംതോത്വം കൊടുക്കുക. ഭരണാധികാരികളുടെ കൽപ്പനകളിൽ എന്തുണ്ടാകും? നമുക്ക് ഇഷ്ടപ്പെടുന്നതുണ്ടാകും, നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാകും, രണ്ടാണെങ്കിലും അനുസരിക്കണം, സംതോത്വം വേണം. അതേപോലെ വയുസിരിന, പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, അതേപോലെ തന്നെ എളുപ്പമുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, എന്ത് ചെയ്യണം? സംതോത്വം കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ ഹദീസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങളിലാണെങ്കിലും ശരി, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലാണെങ്കിലും ശരി, ചിലപ്പോൾ ഭരണാധികാരികൾ നമ്മളോട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും കൽപ്പിക്കുക, പക്ഷെ അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകാത്ത കാലത്തോളം, വിശുദ്ധ ഖുർആനും ഹദീസിനും മഅസിയത്തല്ലാത്ത കാലത്തോളം അവർക്ക് എന്ത് കൊടുക്കണം? സംതോത്വം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല ഭരണാധികാരികൾ അനുസരിക്കേണ്ടത്, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. വ അസറത്തൻ അലൈന എന്നുള്ളതിന് ഒരുപാട് ഷർഹകൾ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി വിശദീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രായോഗികമല്ല, നമ്മൾ ഈ തെളിവുകൾ മാത്രം ഉദ്ധരിച്ചിട്ട് പോവുകയാണ്. അസറത്തൻ അലൈന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ വെച്ചാൽ, ഭരണാധികാരികൾ നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക, അവര് സോർത്തരായി തീരുക, എന്നിട്ട് എല്ലാം അവരുടെ അധീനതയിലാതി വെക്കുക. ഇങ്ങനെ അവര് സോർത്തത കാണിക്കുന്ന സന്ദർഭത്തിൽ, അവർ തന്നിഷ്ടക്കാരായി തീരുന്ന സന്ദർഭത്തിൽ, ജനങ്ങളുടെ അവകാശങ്ങൾ പോലും അവർ കവർന്നെടുക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? അവർക്ക് സംതോത്വം കൊടുക്കണം എന്നുള്ളതാണ്. ഈ അസറത്തൻ അലൈന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഖുറൂജ് നടത്താറുള്ളത്, അവിടെ വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കാറുള്ളത്. കണ്ട, ഭരണാധികാരികൾ അവർ സോർത്തരാണ്, അവർ തന്നിഷ്ടക്കാരാണ്, ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും അധികാരങ്ങളും സ്വാതന്ത്ര്യവും അവർ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല മുസ്ലിം നാടുകളിലും ഭരണാധികാരികൾക്കെതിരെ ചില ആളുകൾ എന്ത് ചെയ്യുന്നത്? വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വിപ്ലവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഹദീസിൽ വ്യക്തമായി തന്നെ വന്നതാണ്, വഅസറത്തൻ അലൈന, ഈ ഭരണാധികാരികൾ ഈ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്താലും ശരി. അത് വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ചില ഒരു പ്രയോഗമാണത്. ആ സന്ദർഭത്തിൽ അങ്ങനെയുള്ള ഭരണാധികാരികളാണ് നമുക്ക് നേതാവായിട്ട് വരുന്നതെങ്കിൽ കൂടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? സംതോത്വം കൊടുക്കണം. ആ വിഷയത്തിൽ ഞങ്ങൾ പ്രവാചകനോട് ബൈഅത്ത് ചെയ്തു എന്നുള്ളതാണ് ഉബാദത്തിനും സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതാണ് വഅസറത്തൻ അലൈന. ഇനി അപ്പോൾ ഇതിൽ സംശയം വേണ്ട, ചില ആളുകൾ ഇതൊക്കെയാണ് എണ്ണി പറയാറുള്ളത്. കണ്ടോ, ആ നാട്ടിലെ ഭരണാധികാരികൾ എന്താ ചെയ്യുന്നത്, ഈ നാട്ടിലെ ഭരണാധികാരികൾ ചെയ്യുന്നത് കണ്ടില്ലേ, അവരൊക്കെ തന്നിഷ്ടക്കാരാണ്, ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളോ സ്വാതന്ത്ര്യം അവർ കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കണം. അവരൊന്നും മുസ്ലിം ഭരണാധികാരികളല്ല, അവരൊക്കെ ഈ രൂപത്തിലുള്ള ഭരണാധികാരികളാണ്, അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യല്, ജനങ്ങൾക്കിടയിൽ ഫിത്തനകളും കലാപങ്ങളും ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹദീസുകളിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അല്ലാ നുനാസി അൽ അംറ അഹ്ലഹു, എന്ത് ചെയ്യൂല, ഈ ഭരണകാര്യത്തിൽ അതിന്റെ അവകാശികളോട് നമ്മൾ കലഹിക്കുകയും ചെയ്യില്ല. എന്തിന്? അത്തരത്തിലുള്ള ചില പരിപാടികൾ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അധികാരത്തിൽ നിന്ന് അവരെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് കലാപങ്ങൾ ഉണ്ടാക്കുക, കലഹങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. വല്ലാ നുനാസി അൽ അംറ അഹ്ലഹു എന്നാണ്. അവിടെ അംറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണകാര്യം. അഹ്ലഹു എന്ന് പറഞ്ഞാൽ അതിന്റെ ആളുകൾ, അതിന്റെ അവകാശികൾ, ഭരണാധികാരികൾ. അപ്പോ ആ ഭരണാധികാരികളോട് നമ്മൾ എന്ത് ചെയ്യില്ല? ആ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കലാപം ഉണ്ടാക്കുകയില്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല. അപ്പൊ ഇത് ഓരോ പദപ്രയോഗങ്ങൾ പോലും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇല്ല അൻതറൌ കുഫ്റൻ ബവാഹൻ,
എന്നിട്ട് പറഞ്ഞു, ഏത് സന്ദർഭത്തിലാണ് ഭരണാധികാരികളോട് ഖുറുജ് നടത്താൻ പറ്റുക? അവരിൽ നിന്ന് ഇല്ലാൻ തറവു, നിങ്ങൾ കണ്ടെങ്കിലല്ലാതെ, തറവു നിങ്ങൾ കണ്ടെങ്കിലല്ലാതെ, കാണണം. എന്ത്? കുഫ്റൻ ബവാഹൻ, വെറും കുഫറല്ല. എന്തുകൊണ്ട് ബവാഹൻ എന്ന് പറഞ്ഞു? കുഫ്റൻ ബവാഹൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ കുഫർ എന്നുള്ളതാണ്. അവൾ ആ കുഫറിൽ എന്തുണ്ടാകരുത്, തർക്കം. അത് കുഫറാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടാകുന്ന വിഷയാകരുത്. അത് വ്യക്തമായി പ്രമാണങ്ങൾ കൊണ്ട് കുഫർ തന്നെയാണ്. അപ്പോൾ യാതൊരു വിധ വ്യാഖ്യാനത്തിനും സാധ്യതയില്ലാത്ത വിധം അത് കുഫർ തന്നെയാണ് എന്ന് വ്യക്തമായ കുഫർ അവരിൽ കണ്ടാലല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, അവർക്കെതിരെ ഖുറൂജ് നടത്താൻ പാടില്ല. മനസ്സിലാവണ്ടല്ലോ. അപ്പൊ അത് കുഫറാണോ അല്ലേ എന്നുള്ളത് പറയേണ്ടത് ആരാണ്? അത് ചെറിയ ചെറിയ ചോട്ടോ ചോട്ടോ ആളുകളല്ല. എന്നുവെച്ചാൽ ആളുകൾ നെറ്റൊക്കെ സെർച്ച് ചെയ്തിട്ട് ഭരണാധികാരികൾ ചെയ്യുന്ന ഓരോ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടോ അവര് ഇത് ചെയ്തിട്ടുണ്ട്, അത് കുഫറല്ലേ, ഇത് കുഫറല്ലേ, അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമല്ലേ. അപ്പൊ അവർ ചെയ്യുന്നത് വ്യക്തമായ കുഫറാണ് എന്ന് പറയേണ്ടത് ആ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കിബാറുകളായ പണ്ഡിതന്മാരാണ്. അത് ചില ആളുകൾക്ക് വിവരമില്ലാത്ത ജാഹിലിയങ്ങൾക്ക് തോന്നിയതുപോലെ അത് കുഫർ, ഇത് കുഫർ. അപ്പൊ അത് വ്യക്തമായ കുഫറൻ ബവാഹൻ എന്നുള്ളതാണ്. അത് കുഫറാണെന്നുള്ളത് എന്താണ്? പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടണം. അതുകൊണ്ടാണ് വ്യക്തമായ കുഫർ എന്ന് അവിടെ വ്യാഖ്യാനത്തിന് സാധ്യത ഉണ്ടാകരുത്. തഅ്‌വീലിന് യാതൊരു വിധ സാധ്യതയും ഇല്ലാത്ത കുഫർ ആകണം. അതെന്താന്നുള്ളത് നമ്മൾ വരുന്നുണ്ട്. എന്നിട്ട് പറയണ ഇൻദക്കും മിനല്ലാഹി ഫീഹി ബുർഹാനുൻ. അപ്പൊ ആ വിഷയത്തിൽ അത് വ്യക്തമായ കുഫറാണ് എന്നുള്ളതിന് നിങ്ങളുടെ അടുക്കൽ അള്ളാഹുവിൽ നിന്നുള്ള തെളിവുണ്ടാകണം. ആ തെളിവുണ്ടാകുകയും അത് യാതൊരു വിധ വ്യാഖ്യാനത്തിനും സാധ്യതയില്ലാത്ത വണ്ണം അത് വ്യക്തമായ കുഫറാണ് ആ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്താൽ എന്ത് ചെയ്യാം? അവർക്കെതിരെ ഖുറൂജ് നടത്താം. എന്നിരുന്നാൽ പോലെ എന്തുണ്ട്? കുഫറാണ് എന്നുള്ളത് വ്യക്തമായാൽ തന്നെയും അവർക്കെതിരെ ഖുറൂജ് നടത്താൻ വേറെ ചില ഷുറൂത്തുകളുണ്ട്. ഇതൊന്നും ചില ആളുകൾ പഠിച്ചിട്ടില്ല. ഇനി 100% കുഫറാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് വെക്കുക. എന്നിരുന്നാൽ തന്നെയും അവർക്കെതിരെ ഖുറൂജ് നടത്താൻ ചില ഷുറൂത്തുകളുണ്ട്. ആ ഷുറൂത്തുകൾ വേറെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കുഫറൻ ബവാഹൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അവിടെ വ്യാഖ്യാനത്തിന് പഴുതുണ്ടാകരുത്. അത് പ്രത്യേക ഹദീസിൽ തന്നെ വന്നിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. അപ്പൊ ഒന്നാമത്തെ ഹദീസ് ചെയ്ത് രണ്ടാമത്തെ ഹദീസ്, അപ്പൊ ഈ ഹദീസാണ് ഇബ്നു സുമൈ റഹ്മത്തുള്ളാഹി ഒന്നാമതായിട്ട് ഉദ്ധരിച്ചത്. രണ്ട്, വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ കിതാബിലേക്ക് നോക്കുക. മൻ റഅ മിൻ അമീരിഹി ഷൈഅൻ, രണ്ടാമത്തെ ഹദീസ് നോക്കുക. രണ്ടാമത്തെ ഹദീസ് മൻ റഅ മിൻ അമീരിഹി ഷൈഅൻ, ഈ ഹദീസ് ആരാണ് ഉദ്ധരിച്ചിട്ടുള്ളത്? അതിന്റെ അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, ഹർജുൽ ബുഖാരി മുസ്ലിം ഹദീസ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിലും ചില പദങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് ഹദീസ് നിന്ന് എടുത്തത് ആണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻ അമീരിഹി ഷൈഅൻ നക്റഹു, തന്റെ അമീറിൽ നിന്ന് തന്റെ നേതാവിൽ നിന്ന് അവൻ വെറുക്കുന്ന ഒരു കാര്യം അവൻ കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ഫലിസ്ബിർ അലൈഹി, അവൻ അതിന്റെ പേരിൽ അതിന്റെ മേൽ ക്ഷമിക്കണം. ഫൈന്നഹു മൻ ഫാറഖൽ ജമാഅത്ത ശിബ്റൻ, ആരാണോ ജമാഅത്തിൽ നിന്ന് ഒരു ശിബർ ഒരു ചാൺ ആ ജമാഅത്തിൽ നിന്ന് ആരാണോ വേർപ്പെട്ടു പോകുന്നത്, ഫമാത്ത ഇല്ലാമാത്ത മീത്തത്തൻ ജാഹിലിയ, അങ്ങനെ ആ ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ. അവിടെ ജമാഅത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാമും ജമാഅത്തും, ആ ഇമാമിന് അല്ലെങ്കിൽ ആ ഭരണാധികാരികൾക്ക് ബൈഅത്ത് കൊടുത്ത ഒരു സംഘം. അപ്പൊ ആ നാട്ടിലൊരു ഭരണാധികാരിയുണ്ട്, ആ ഭരണാധികാരികൾക്ക് സമ്മതത്വം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ആ സമ്മതം തോത്തും കൊടുക്കാതെ ഒരാൾ അതിൽ നിന്ന് വിട്ടുനിന്നാൽ, മൻ ഫാറഖൽ ജമാഅ, അങ്ങനെ ഒരു ചാണ് ശിബിറൻ എന്നാർന്നത് ഒരു ചാണ് അയാൾ വിട്ടുനിന്നാൽ, ആ സമ്മതം തോത്തും കൊടുക്കാതിരുന്നാൽ, ഫമാത്ത ഇല്ലാ മാത്ത മീത്തൻ ജാഹിലിയ, അയാള് ജാഹിലിയ മരണമല്ലാതെ അയാൾ ആ രൂപത്തിലല്ലാതെ അയാൾ മരിച്ചു പോവുകയില്ല, മരണപ്പെട്ടു പോവുകയില്ല. അപ്പൊ അയാൾക്ക് ഉണ്ടാകുന്നത് അയാൾ മരിച്ചു പോകുന്നത് ജാഹിലിയത്തിന്റെ മരണത്തിലായിരിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ബുഖാരിയും മുസ്ലിമും ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്. അപ്പൊ രണ്ട് ഹദീസ് പറഞ്ഞു. മൂന്നാമത്തെ ഹദീസ് വഖാല സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖലാ യദം മിൻ തുഅതിൻ ലഖിയല്ലാഹു യൗമൽ ഖിയാമത്തി ലാ ഹുജ്ജത ലഹു, അതിന്റെ അടിയിൽ അത് കൊടുത്തിട്ടുണ്ട്. അഖ്റജഹു മുസ്ലിം, അബ്ദുല്ലാഹി ബിൻ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്. ആ ഹദീസ് അതിലും ചില പദങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹദീസിൽ നിന്ന് എടുത്ത് എഴുതിയത് ഞാൻ വായിക്കാം. അദ്ദേഹം പറഞ്ഞ ആര്, അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു പറയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മൻ ഖലഅ യദം മിൻ തുഅതിൻ, ഭരണാധികാരികൾക്ക് കൊടുക്കേണ്ട തുഅത്തിൽ നിന്ന് ഒരാൾ കൈവലിച്ചാൽ, ആ അനുസരണത്തിൽ നിന്ന് ഒരാൾ കൈവലിച്ചാൽ, ലഖിയ അല്ലാഹു യൗമൽ ഖിയാമത്തി ലാ ഹുജ്ജത ലഹു, അവൻ അല്ലാഹുവിനെ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടും എങ്ങനെ, ലാ ഹുജ്ജത ലഹു, ഒരു ഹുജ്ജത്തും ഇല്ലാതെ. അതായത് അവൻ ആ ചെയ്തതിന് ഒരു ഹുജ്ജത്തും ഇല്ലാന്നർത്ഥം. ആ അനുസരണത്തിൽ നിന്ന് അവൻ ഒഴിവായല്ലോ, അവൻ അനുസരണം അവർക്കുള്ള സംബന്ധത്വം കൊടുക്കാതിരുന്നല്ലോ. ആ ചെയ്തതിന് ഒരു ഹുജ്ജത്തുമില്ലാതെ ആയിരിക്കും നാളെ അവൻ പരലോകത്ത് കണ്ടുമുട്ടുക. ഇതാണ് ആ ഹദീസിൽ വന്നിട്ടുള്ളത്. അടുത്ത ഹദീസിൽ മുസ്ലിമിന്റെ റിപ്പോർട്ട്. അടുത്തത് വഖാല ഇസ്മഉ വാതിഉ വഇൻ അമറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ. അത് ബുഖാരി ധരിച്ചിട്ടുള്ള ഹദീസാണ്, അനസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിലും ഇതേപോലെ തന്നെ ചെറുങ്ങനത് വന്നിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നുള്ളത് ഞാൻ വായിച്ചുതരാം. അനസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇസ്മഉ വാതിഉ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. വഇനിസ്തുഅമില അലൈക്കും അബ്ദുൻ ഹബശിയുൻ, ഒരു നീഗ്രോ അടിമയാണ് നിങ്ങൾക്ക് ഗവർണറായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭരണാധികാരിയായി നേതാവായി നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? അയാളെ നിങ്ങൾ അനുസരിക്കണം, അയാളെ നിങ്ങൾ കേൾക്കണം. ആദീസിന്റെ ബാക്കി ഭാഗത്ത് ഉണങ്ങിയ മുന്തിരി പോലത്തെ തലയാണ് അയാളുടെ തലയെങ്കിലും. അപ്പൊ അത്രത്തോളം താഴ്ന്ന ഒരാളാണ്, ഒരു നീഗ്രോ അടിമയാണ്, അല്ലെങ്കിൽ ഒരു അയാളുടെ തല ഉണങ്ങിയ മുന്തിരി പോലുള്ള തലയാണ്, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾക്ക് അമീറായിട്ട് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്കുള്ള സംബന്ധത്വം നിങ്ങൾ കൊടുക്കണം. വക്കാല അലൈഹിസ്സലാത്തു വസ്സലാം. അടുത്ത ഹദീസ് അലൽമർഇ മുസ്ലിമി, ഹദീസ് ഇബ്നു റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്. ഞാൻ ഹദീസിൽ നിന്ന് എടുത്ത് വായിച്ചുതരാം. അലൽമർഇ മുസ്ലിമി, മുസ്ലിമായ മനുഷ്യന്റെ മേലുണ്ട് അസംവത്വം ഫീമ അഹബ്ബ വക്കരിയ, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും ശരി അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ശരി. അവ ചില എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. പക്ഷെ അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലെങ്കിൽ അതെന്ത് ചെയ്യണം? അതിനനുസരിക്കണം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇത് ഹദീസിന്റെ പ്രയോഗമല്ല, ഇത് ഫീമ അഹബ്ബ വക്കരിഹ എന്നുള്ളതാണ്. അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിലും ശരി. ചില ആൾക്കാരങ്ങനെയാണ് പറയുക, കണ്ടോ അവരെടുത്ത ആ തീരുമാനം, കണ്ടോ അവരെടുത്ത ആ നിലപാട്, കണ്ടോ അത് ശരിയായില്ലല്ലോ. ഇത് ഹദീസിൽ തന്നെ വന്ന പദാണിത്. ഇതിനെയാണ് ചില ആളുകൾ ഖണ്ഡിക്കുന്നത്. എന്നിട്ട് ഭരണാധികാരികളുടെ നേരത്തെ ഷെയ്ഖ് ഫൗസാൻ അഫീലഹുള്ള പറഞ്ഞതുപോലെ ഓരോ തെറ്റുകളും ഇങ്ങനെ പരതി, കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ അത് ചെയ്തത് ശരിയല്ലല്ലോ, അത് റസൂലുള്ള പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള രാജാധിപത്യം വരും, അവർ സോർത്തരാകും, ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ അവർ കൊടുക്കൂല. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് അവർ നിങ്ങളോട് കൽപ്പിക്കും, അങ്ങനെ അവർ കൽപ്പിച്ചാലും ശരി, അവർ സോർത്തരായാലും ശരി, നിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്താലും ശരി, ആ അധികാരത്തിന്റെ വിഷയത്തിൽ അവരോട് കലഹം ഉണ്ടാക്കാനോ തർക്കം ഉണ്ടാക്കാനോ പാടില്ല. ഈ ഹദീസിൽ പറഞ്ഞെന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ഇഷ്ടമല്ലാത്ത നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, എന്ത് ചെയ്യണം? ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് ഭരണാധികാരികൾക്ക് സംയമത്വം കൊടുക്കുക എന്നുള്ളത്. ഇല്ല അന്യ ഉമറബി മാഷിയത്തിൻ, മാഷിയത്ത് കൽപ്പിക്കാത്ത കാലത്തോളം. തെറ്റാണ് കൽപ്പിക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. മാഷിയത്ത് കൊണ്ടല്ല അയാൾ കൽപ്പിക്കുന്നത് എങ്കിൽ അവൾക്ക് സംബന്ധത്വം കൊടുക്കുകയും ചെയ്യണം. ഫൈദാ ഉമിറബി മാഷിയത്തിൻ ഫലാസം അവലാത്തോ ആ, ഇനി മാഷിയത്താണ് കൽപ്പിക്കുന്നതെങ്കിൽ ലാസം അവലാത്തോ ആ, എന്തില്ല സംബന്ധത്വം ഇല്ല അവിടെ. ആ അത് ഭരണാധികാരി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സംബന്ധത്വം നിർബന്ധമാണല്ലോ, തെറ്റ് കൽപ്പിച്ചാലും അനുസരിക്കണം, അതില്ല. ഈ ഹദീസ് ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ ശരി, ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ശരി, നമുക്ക് സന്തോഷമുള്ളതാണെങ്കിലും ശരി, നമുക്ക് സന്തോഷമല്ലാത്തതാണെങ്കിലും ശരി, ആ ഭരണാധികാരികൾക്ക് സംബന്ധത്വം കൊടുക്കുക എന്നുള്ളത് അഖിലു സുന്നയുടെ നിലപാടാണ്. അത് പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഉസൂലുകൾ വിശദീകരിച്ച കൂട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള മൂന്നാമത്തെ അസലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വേറെ ഹദീസ് വന്നിട്ടുണ്ട്, അത് ഏതാണ്ട് ഇതേ ആശയം തന്നെയാണ്, കുറച്ച് ദീർഘിച്ച ഹദീസാണ്, അത് ഞാൻ വായിക്കുന്നില്ല. അടുത്ത പാരഗ്രാഫ്. അപ്പൊ ഇതുവരെ പറഞ്ഞെന്താണ്? ശറഈയായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അമ്മ ബയാനുഹു ഖദറൻ, ഖദരിയായിട്ടും അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? മൂന്നാമത്തെ അസൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു ആര്? ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു. എന്ത്? ഖദരിയായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്, ശറഈയായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ശറഈയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആനിലെ ഹദീസിലും വന്നത്. ഇനി ഖദരിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖദരി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗനിയായിട്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഇബ്നു സൈമി പറയുന്നത് ഫൈന്നഹു ലാ യഖ്ഫാ ഹാലുൽ ഉമ്മത്തിൽ ഇസ്ലാമിയ, മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ അജ്ഞാതമല്ല. ഹീന കാനത്ത് മുത്തമസ്സിക്കത്തം ബിദീനിഹ മുജ്തമിഅത്തൻ അലൈഹി മുഅല്ലമത്തൻ ലിവലാതി ഉമൂരിഹ മുൻഖാദത്തൻ ലഹും ബിൽ മഅറൂഫി കാനത്ത് ലഹ സിയാദത്തു വല്ലുഹൂറു ഫിൽ അർളി കമാ ഖാല തആല. അദ്ദേഹം പറയുന്നത് മുസ്ലിം സമൂഹം, അവർ അവരുടെ ദീന് മുറുകെ പിടിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടം, അതേപോലെ തന്നെ ആ ദീനിൽ അവർ ഐക്യത്തോടുകൂടി ജീവിച്ചിരുന്ന കാലഘട്ടം, അവർ അവരുടെ ഭരണാധികാരികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം, അവർ അവരുടെ ഭരണാധികാരികളെ നല്ല കാര്യങ്ങളിൽ അനുസരിച്ചിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു മുസ്ലിങ്ങളുടെ സ്ഥിതി? മുസ്ലിങ്ങൾക്ക് ലോകത്തിന്റെ ആധിപത്യം മുസ്ലിങ്ങൾക്കായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് വിജയമുണ്ടായിരുന്നു. കാനത്തിലഹ സിയാദ, മുസ്ലിങ്ങൾക്കായിരുന്നു നേതൃത്വം. സിയാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധിപത്യം, നേതൃത്വം. വൽ ലുഹൂർ, ലുഹൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിജയം. അപ്പൊ വിജയവും നേതൃത്വവും ലോകത്തിന്റെ നേതൃത്വം തന്നെ ആർക്കായിരുന്നു? അത് മുസ്ലിങ്ങൾക്കായിരുന്നു. ഫിൽ അർളി, ഭൂമിയിൽ. കമാ കാലത്ത് ആല, അള്ളാഹു പറഞ്ഞതുപോലെ. അപ്പൊ ഖുറാനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള ഈ സംഗതികൾ അനുസരിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്നു എന്ത്? ലോകത്തിന്റെ നേതൃത്വം. അവർക്കായിരുന്നു വിജയം. അതാണ് ഇവിടെ ഖദരിയായിട്ട് വിശദീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതനുസരിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്നു ലോകത്തിന്റെ ആധിപത്യം. എന്നിട്ട് ചില ആയത്തുകൾ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ നോക്കിയാൽ മതി. 155-ാമത്തെ ആയത്ത്, ഹജ്ജിലെ 40-41-ാമത്തെ ആയത്ത്. എന്നിട്ട് അദ്ദേഹം പറയണത് അതിന്റെ ബാക്കിഭാഗം, വലമ്മ അഹദസത്തിൽ ഉമ്മത്തിൽ ഇസ്ലാമിയ മാഹദസത്ത്, അങ്ങനെ മുസ്ലിം ലോകത്ത് സംഭവിച്ച ചില കാര്യങ്ങളെല്ലാം സംഭവിച്ചപ്പോൾ ചില സംഗതികൾ മുസ്ലിം ലോകത്തുണ്ടായി. ലോകത്തിന്റെ ആധിപത്യം മുസ്ലിങ്ങൾക്കായിരുന്നു, വിജയം മുസ്ലിങ്ങൾക്കായിരുന്നു. എന്നാൽ പിന്നീട് ചില കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ച് ഈ ഉമ്മത്തിലുണ്ടായി. എന്താണ്ടായത്? വഫർറഖൂദീനഹും, അവരവരുടെ ദീനിനെ ഛിന്നഭിന്നമാക്കി. വത്തമറദു അല അയ്മത്തിഹിം, അവരുടെ ഭരണാധികാരികളോട് അവർ അനുസരണക്കേട് കാണിച്ചു. തമറാദ റിബലാഗ് എന്നാണ്, അവർ അനുസരണക്കേട് കാണിച്ചു, അതിനെതിരെ വിപ്ലവം ഉണ്ടാക്കാൻ നോക്കി. വഖറജു അലൈഹിം, അവർക്കെതിരെ അവർ ഖുറൂജ് നടത്താൻ ശ്രമിച്ചു, വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ വഖാനു ഷിയാഅൻ, അങ്ങനെ അവരെ കക്ഷികളായി തീർന്നു. നുസ്ഇഅത്തിൽ മഹാബത്തു മിൻ ഖുലൂബി അഅദാഹിം, ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്താണ്ടായത്? മുസ്ലിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്ന് പോലും മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഭയം പിഴുതെറിയപ്പെട്ടു, ഊരിയെടുക്കപ്പെട്ടു. മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്ക് മുസ്ലിങ്ങളെ ഭയമില്ലാതായി. ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. ഇന്ന് മുല്ലപ്പ് വിപ്ലവം എന്ന പറഞ്ഞ പേരിൽ ലോകത്ത് നടക്കുന്ന വിപ്ലവം കൊണ്ട് ലോകത്തുണ്ടായതെന്താ? മുസ്ലിങ്ങൾ തമ്മിൽ അടിക്കുകയാണ്, മുസ്ലിങ്ങൾ തമ്മിൽ കലഹിക്കുകയാണ്. ഇന്ന് മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്ക് മുസ്ലിങ്ങളെക്കുറിച്ചൊരു പേടിയില്ല. വളരെ കൃത്യമായിട്ട് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അവർ കക്ഷികളായി, അവരെക്കുറിച്ചുള്ള പേടി ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. വതനാസഉ, അവർ പരസ്പരം ഭിന്നിച്ചു. വഫശിലു, അവർ ഭീരുക്കളായി, ദുർബലരായി. വദഹബത്തിരീഹും, അവരുടെ ശക്തി ചോർന്നുപോയി, ശക്തി ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന ഇതാണ്. ഓരോ നാടുകളും നിങ്ങൾ എടുത്തോക്കി, അവിടെ ആ ഭരണാധികാരിയെ അനുസരിച്ച് ജീവിച്ച സന്ദർഭത്തിൽ ആ നാട്ടിലുണ്ടായിരുന്ന നിർഭയത്വം, എന്നാൽ ആ ഭരണാധികാരികൾക്കെതിരെ ഹുറുജ് നടത്തിയപ്പോൾ, ഇതാണ് ഷെയ്ഖ് ഫൗസാൻ അഫീലുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സൂചിപ്പിച്ചു. ആ ഭരണാധികാരികൾ തെറ്റ് ചെയ്യുന്നവരായിരിക്കാം, പല വിധത്തിലുള്ള ഫിസ്കുകളും ആശയത്തുകളും അവരിൽ നിന്ന് സംഭവിച്ചിരിക്കാം. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അതിനെതിരെയാണ് ആ നാടുകളിൽ വിപ്ലവം ഉണ്ടാക്കിയത്. എന്നിട്ട് ആ നാടുകളിൽ സംഭവിച്ചത് എന്താണ്? അതിനേക്കാൾ വലിയ ഫിത്നകളും ഫസാദുകളാണ് ആ നാട്ടിലുണ്ടായതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഏതൊരു നാട്ടിലെ സ്ഥിതി എടുത്തോയിക്കോ, ഇന്ന് ലോകത്തുള്ള ഏതൊരു രാജ്യത്തിലെ സ്ഥിതി എടുത്തോയിക്കോ, ഇന്നുള്ള ഇന്നത്തെ ഫിത്നയും ഫസാദുകളും ആണോ? അതല്ല, അന്ന് അവര് ഏകാധിപതികൾ എന്ന് പറഞ്ഞിരുന്ന രാജാക്കന്മാരുണ്ടല്ലോ, ഭരണാധികാരികളുണ്ടല്ലോ, സോർത്തരാണ് ഇവര്, ഏകാധിപതികളാണ് ഇവര്, തെന്നിഷ്ടക്കാരാണ് ഇവര്, ഇവരങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ വിപ്ലവം ഉണ്ടാക്കിയത്. അന്നത്തെ കാലഘട്ടമാണോ ആ നാട്ടിന് നല്ലതായിരുന്നത്, അതോ ഇന്നത്തെ കാലഘട്ടം? അതാണ് ഷെയ്ഖ് ഫസാൻ അഫീലുള്ള പറഞ്ഞത്. അതിനേക്കാൾ വലിയ ഫിത്നകളാണ് ആ പേര് പറഞ്ഞുകൊണ്ട് ആ നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കിയ നാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു സത്യമാണ്. ലക്ഷക്കണക്കിന് അല്ല, കോടിക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ തന്നെ. അപ്പൊ ഇബ്നു സീമ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറയണം, അവർ പരസ്പരം ഭിന്നിച്ചു, അവർ വീരുക്കളായി, ദുർബലരായി. വതദാഅത്ത് അലൈഹിമുൽ ഉമമു, എല്ലാ ആളുകളും മുസ്ലിങ്ങളുടെ ശത്രുക്കളെല്ലാവരും ഒരുമിച്ച് മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു എല്ലാ ഭാഗത്തു നിന്നും. വസോറു ഉസാൻ കൗസായി ശൈലി, അവസാന മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെപ്പോലെ, ചവറുകളെപ്പോലെ മുസ്ലിങ്ങളായി തീർന്നിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ, ആ അഹ്ലു സുന്നത്തിന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്താണ് മുസ്ലിങ്ങൾക്ക് ആ പ്രതാപം, ആ ലോകത്തിന്റെ ആധിപത്യം അവർക്ക് കിട്ടുമായിരുന്നു. ഭരണാധികാരികളെടുത്ത് മഹസ്യത്തുകൾ ഉണ്ടാകും, ഭരണാധികാരികളെടുത്ത് തെറ്റുകൾ ഉണ്ടാകും, എന്നാൽ അത് കുഫറല്ലാത്ത, വ്യക്തമായ കുഫറല്ലാത്ത കാലത്തോളം. ഇനി കുഫറാണെങ്കിൽ തന്നെയും അതിന് ചില ഷുറൂത്തുകളുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതുവരെ അവർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാനോ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനോ പാടില്ല. അങ്ങനെ നടത്തിയെടുത്തൊക്കെ കണ്ടതെന്താണ്? മുസ്ലിങ്ങളെ തമ്മിലടിച്ചു, മുസ്ലിങ്ങളുടെ ശക്തി ഇല്ലാതായി, മുസ്ലിങ്ങൾ ദുർബലരായി, മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്കൊരു പേടിയില്ലാതായി. അങ്ങനെ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെപ്പോലെ, ചപ്പുചവറുകളെപ്പോലെ മുസ്ലിം ലോകമായി തീർന്നു എന്നുള്ളതാണ് ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ. അപ്പൊ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹിയുടെ വിശദീകരണം ഇതോടുകൂടിയിട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില സഹോദരങ്ങൾ ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങളുണ്ട്, അതുകൂടി അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ചിട്ട് ഈ മൂന്നാമത്തെ അസലിന്റെ വിശദീകരണം നമ്മൾ അവസാനിപ്പിക്കും. അപ്പൊ നമ്മൾ ഇത് എടുത്തു പോകുന്നത് വളരെ കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ ഇത് എടുത്തു പോകുന്നത് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഇതിന്റെ മത്തിനുകൾ ഇഫ്ലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഇഫ്ലാക്കാൻ പറ്റും. കാരണം അത്രക്കും കുറച്ചാണ് ഇതിന്റെ ഷറഹും. അതിന്റെ ഒരു മത്തിന് കുറച്ചെടുക്കും, മത്തിന് ആദ്യം എടുക്കും, എന്നിട്ട് അതിന്റെ ഷറഹ് കുറച്ച് വായിച്ചിട്ട് വളരെ അല്പാൽപമായിട്ടാണ് നമ്മൾ വിശദീകരിച്ചു പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വിശദീകരിച്ചിട്ട് ഇൻഷാല്ലാ നമ്മൾ നാലാമത്തെ അസലിലേക്ക് പോകും. അതുകൊണ്ട് മനസ്സിലാക്കുക, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുക.